നമസ്കാരം. ന്യൂസ് ട്രെൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം വായനാ സ്വാദനം, മലയാള സാഹിത്യത്തിലെ തിരഞ്ഞെടുത്ത കൃതികൾ പരിചയപ്പെടുത്തുന്ന പരമ്പര. തുടർന്ന് ഔട്ട്ഡേറ്റഡ് കാസറ്റ്. സിനിമാ ഗാനങ്ങളെ അധിഷ്ഠിതമാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് AR. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 09218-4000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ, ബെസ്റ്റ.
ഇപ്പോൾ കേൾക്കാം വായനാ സ്വാദനം, അവതരിപ്പിക്കുന്നത് സിബി ടി മാത്യു, ബിൻസി ഫ്രാൻസിസ്.
എല്ലാവർക്കും നമസ്കാരം. വായനാ സ്വാദനം എന്ന നമ്മുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു ബെൻസി ഫ്രാൻസിസ്. ബെൻസി, ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന പുസ്തകം മറിക്കാത്ത താളുകൾ എന്ന മന്ദാകിനി നാരായണന്റെ ഓർമ്മക്കുറിപ്പുകളാണ്.
സാധാരണയായി നമ്മൾ ഫിക്ഷൻ നോവലുകളും അല്ലാത്ത ജീവിതകഥകളും ഒക്കെയാണല്ലോ ഇത്രയും നാളും ചർച്ച ചെയ്തത്.
അതെ.
എന്തുകൊണ്ടാണ് ഒരു നോൺ ഫിക്ഷൻ താങ്കൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത്?
മറിക്കാത്ത താളുകൾ എന്ന പുസ്തകം ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. അടുത്തോരിടയ്ക്ക് വീണ്ടും അത് വായനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് ചർച്ചയ്ക്കെടുക്കാൻ പറ്റുന്ന ജീവിതഗന്ധിയായ ഒരു പുസ്തകമാണെന്ന് തോന്നി.
താങ്കൾക്ക് മന്ദാകിനി നാരായണനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒന്ന് വിവരിക്കാമോ?
സാധാരണ പലർക്കും മന്ദാകിനി നാരായണൻ എന്ന പേര് പറഞ്ഞാൽ അത്ര സുപരിചിതയല്ല.
അതെ, എനിക്കും അറിയില്ലായിരുന്നു.
എന്നാൽ മന്ദാകിനി നാരായണനെ കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പച്ചപിടിച്ചു നിൽക്കുന്ന അഥവാ സോഷ്യൽ ആക്ടിവിസ്റ്റായ കെ അജിതയുടെ അമ്മയാണ് മന്ദാകിനി നാരായണൻ. കുറച്ചുകൂടെ വിശകലനം ചെയ്തു പറഞ്ഞാൽ ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ നന്നായി മനസ്സിലാക്കി വന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പേരാണ് കുന്നിക്കൽ നാരായണൻ. നാരായണൻ എന്ന ആദ്യകാല നക്സലറ്റ് പ്രവർത്തകന്റെ ഭാര്യയാണ് മന്ദാകിനി നാരായണൻ.
എന്നിരിക്കെ തന്നെയും എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് മന്ദാകിനി നാരായണൻ ആരാണെന്നും കുന്നിക്കൽ നാരായണന്റെ ഹിസ്റ്ററിയിലുള്ള സംഭാവന എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അജിത എന്ന് പറഞ്ഞ പേര് എനിക്ക് സുപരിചിതമാണ്. കുഞ്ഞിലെ മുതലേ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ വളരെ ഫേമസ് ആണ് അജിതയുടെ പേര്. പക്ഷെ അജിതയുടെ പിന്നിൽ മറഞ്ഞു നിന്ന അജിതയുടെ വലിയ ശക്തിയായ മന്ദാകിനി നാരായണനെ കുറിച്ച് ഈ പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു നിന്നുപോയി. സിബി, അവരൊരു വല്ലാത്ത ധീരമനിതയാണല്ലേ?
വല്ലാത്തൊരു ക്യാരക്ടറിന്റെ ഉടമയാണ്. അതിന് മറ്റൊരു വശമുണ്ട്. അജിതയുടെ പേരന്റ്സിന്റെ ഒരു കാലഘട്ടം, ഏകദേശം ചരിത്രത്തിന്റെ പിന്നിലേക്ക് നടന്നുപോയാൽ ഏകദേശം 60s-70s അവരുടെ രാഷ്ട്രീയ പ്രക്രിയകൾ നമ്മുടെ ചരിത്രത്തിൽ ലേഖനം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം. അപ്പോ പുതിയ തലമുറയിലെ പലർക്കും ചരിത്രാന്വേഷികൾക്കൊഴിച്ച് ഈ പേര് അത്ര പിടികിട്ടുന്ന ഒന്നല്ല.
അതെ അതെ. അജിതയും ഈ ചരിത്രത്തിനപ്പുറം അവരുടെ പുസ്തക പബ്ലിക്കേഷന് ശേഷമാണ് എല്ലാവർക്കും പരിചിതയായത്. അവൾ എന്തുകൊണ്ട് ഓരോ ആക്ഷനുകൾ ചെയ്തു, എന്തുകൊണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനത്തോട് കൂടി ചേർന്ന് നിന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് അജിതയുടെ പുസ്തകത്തിലൂടെയായിരുന്നു. എന്നാൽ ഈ പുസ്തകം വായിക്കുമ്പോഴാണ് അജിത എടുത്ത തീരുമാനങ്ങൾ, അജിതയെ ആ തീരുമാനങ്ങളിലേക്ക് നയിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു കണ്ണിലൂടെ ആ അജിതയെ കണ്ടതുപോലെ എനിക്ക് തോന്നി.
അതിന് മറ്റൊരു വശമുണ്ട് ബെൻസി. മന്ദാകിനി നാരായണൻ പോപ്പുലർ ആകുന്നത് തന്നെ അജിതയുടെ പേരിലാണ്. അക്കാലത്ത് തലശ്ശേരിയിലും പുൽപ്പള്ളിയിലും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി.
അതെ, ആ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിനല്ലേ അജിത കൈപ്പത്തി പതിപ്പിച്ചത്?
അതെ, രക്തം മുക്കി പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയിൽ പതിപ്പിച്ച ഒരു ചരിത്രം ഉണ്ട്. അപ്പൊ അന്ന് ആദ്യം പുറത്തു വന്നത് അജിതയുടെ പേരാണ്. പോലീസ് അന്വേഷിച്ചിറങ്ങിയത് അജിതയാണ്. അങ്ങനെയാണ് അജിതയെയും അജിതയുടെ അമ്മ മന്ദാകിനി നാരായണനെയും കുന്നിക്കൽ നാരായണനെയും പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയും വളരെ പോപ്പുലറായിട്ട് അവര് രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതും അങ്ങനെയാണ്. അതോടൊപ്പം ഓർക്കണം, നക്സലറ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകരായിരുന്നു മന്ദാകിനി നാരായണനും അവരുടെ ഭർത്താവും.
കുടുംബ നക്സലേറ്റുകൾ അല്ലേ,
അങ്ങനെ വേണമെങ്കിൽ പറയാം.
അവർ പരസ്പരം തോക്കെടുക്കായിരുന്നു. നന്നായി. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് സിബി, ഈ മന്ദാകിനി നാരായണൻ മലയാളിയല്ല അല്ലേ?
അല്ല, മന്ദാകിനിയുടെ ചരിത്രം, മന്ദാകിനി ഗുജറാത്തിയാണ്. ഗുജറാത്തിൽ ഒരാഠ്യത്വമുള്ള കുടുംബത്തിൽ ജനിച്ച് അപ്പനും വല്യപ്പനും ഒക്കെ വലിയ ഗവൺമെന്റ് സർവീസിലും അതുപോലെ വലിയ വലിയ ഉദ്യോഗത്തിലിരുന്ന ഒരു പാരമ്പര്യത്തിന്റെ പിൻഗാമിയായിട്ട് ജനിച്ച് വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു.
അതെ, അച്ഛനൊരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ?
അതെ, പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനായി. വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലം മുതലേ മന്ദാകിനി സമരമുഖത്തേക്ക് വന്നിരുന്നു. 1942 മുംബൈയിലെ സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കാളിയാകുന്നത്. അതിനുശേഷം മന്ദാകിനി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു എന്ന് രേഖാപരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവിടെ കൊണ്ട് നിന്നില്ല. അതിനുശേഷവും പിന്നീട് ഉണ്ടായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആ വരവോടുകൂടി അതിലേക്ക് ലയിക്കുകയും അക്കാലത്തെ ഫ്രണ്ട്സ് ഓഫ് സോവിയറ്റ് യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായി. 1942 കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡന്റ് ഫെഡറേഷൻ അവർ സജീവമായി പ്രവർത്തിച്ചു. അങ്ങനെയാണ് വലിയ സമര വീര്യ കാഹളത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തത്.
ഈ ഗുജറാത്തിയായ മന്ദാകിനി എങ്ങനെയാണ് മലയാളിയായ നാരായണനുമായിട്ട് ബന്ധം കൂടിയത്?
കുന്നിക്കൽ നാരായണനെ ഇവര് കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സഹകാരിയായിട്ടാണ്. കുന്നിക്കൽ നാരായണനെ കണ്ടുമുട്ടുന്നത്. അത് ഒരു നല്ല സൗഹൃദമായിട്ട് വളർന്നു. അവർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി
ബോംബെയിൽ വെച്ചല്ലേ?
അതെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പിന്നെ ട്രേഡ് യൂണിയനുകളിലൊക്കെ അവര് ചെറുതായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ആ ബന്ധം വളർന്നതിന് ശേഷമാണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതും. അക്കാലത്ത് ഒരു വലിയ സമരമുണ്ടായി. ഇന്ത്യൻ റെയിൽവേയുടെ ട്രേഡ് യൂണിയൻ സംബന്ധിച്ച് വലിയൊരു വിപ്ലവം ഉണ്ടായപ്പോൾ കുന്നിക്കൽ നാരായണൻ ഒളിവിൽ പോകേണ്ടിയായിട്ട് വന്നു. ഒളിവിൽ ഇയാളെ സന്ദർശിച്ച ആളെന്ന നിലയിലും സൗഹൃദം പങ്കിട്ട ആളെന്ന നിലയിലും അയാളുടെ മനസ്സ് കവർന്ന് കൂടെ ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട് അവരൊന്നായി തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് അവർ കേരളത്തിലേക്ക് വരികയും ഇവിടെ വന്നു കൂടുകയും ചെയ്യുന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യ കാലഘട്ടത്തിലെ ലിവിംഗ് ടുഗദർ കപ്പിൾസ് ഇവരായിരിക്കാം അല്ലേ?
ചരിത്രപരമായോ ആധികാരികമായോ നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് വിവാഹം കഴിച്ചിരുന്നില്ല, വിവാഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. സമൂഹത്തിന്റെ സിദ്ധാന്തങ്ങൾക്കെതിരെ, ഒഴുക്കിനെതിരെ യാത്ര ചെയ്ത ആൾക്കാരെന്ന നിലയിൽ അവരതിനോട് വിഘടിച്ചു നിന്നു എന്നുള്ളത് സത്യമാണ്.
അതെ അതെ, രണ്ട് കുടുംബങ്ങളിലും അതൊരു വലിയ വിസ്ഫോടനമാണ് ഉണ്ടാക്കിയിരുന്നത്. പ്രത്യേകിച്ച് ഗുജറാത്തിയായ മന്ദാകിനിയുടെ കുടുംബത്തിൽ, അവരുടെ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയായിരുന്നു. ആ കുടുംബത്തിലേക്ക് ഒരു മലയാളി വരുന്നതും അതും മറ്റൊരു സംസ്ഥാനത്തെ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാൾ മന്ദാകിനിയുടെ കൂടെ താമസിക്കാൻ വരുന്നതും മന്ദാകിനി പിന്നീട് അയാളെ കല്യാണം കഴിക്കുന്നതും അതൊക്കെ അവരുടെ കുടുംബത്തിൽ തന്നെ വലിയ വിസ്ഫോടനം ഉണ്ടാക്കിയിരുന്നെന്നും കാലക്രമേണ കുടുംബാംഗങ്ങൾ നാരായണൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും ഈ ബുക്കിനകത്ത് നമ്മൾ വായിച്ചു പോകും.
അത് ശരിയാണ്. അവരുടെ വിവാഹത്തിന് വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത് ജാതീയതക്കെതിരായി നിൽക്കുന്ന ഒരു തത്വത്തിന് വേണ്ടി നിലനിന്ന ഒരാളെന്ന നിലയിലാണ് കുന്നിക്കൽ നാരായണനെ ഇവർ വിവാഹം കഴിക്കുന്നതെന്നും അവർ പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതെ, അവരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു റിബലിസത്തിൽ കൂടെയാണ്.
വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ച കാലഘട്ടത്തെപ്പറ്റി മന്ദാകിനി നാരായണൻ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നല്ല ഒരു ജോലി കിട്ടി ജീവിതമാർഗം കരുപിടിപ്പിച്ചു വരവേ അപ്പോൾ അവര് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു.
അതെ അതെ.
മഹാരാഷ്ട്രയിലെ അന്നത്തെ റവന്യൂ മന്ത്രി മൊറാർജി ദേശായി മന്ദാഗിരിയെ വിളിപ്പിച്ചു. അതിനൊരു കാരണമുണ്ട്. ഈ മൊറാർജി ദേശായിയുടെ കീഴിൽ വർക്ക് ചെയ്ത സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മന്ദാഗിരിയുടെ അച്ഛൻ. അപ്പൊ ആ സ്നേഹം വെച്ചിട്ട് മകളെ വിളിച്ച് മൊറാർജി ദേശായി ഇവളെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോ അതിങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, നിന്റെ അച്ഛൻ വിശ്വസ്തനായ ഒരു ഗവൺമെന്റ് ഓഫീസറായിരുന്നു, അത് നീയും തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്നാൽ നീ നിന്റെ FSU പ്രവർത്തനങ്ങൾ നിർത്തേണ്ടതുണ്ട്. ഒരു താക്കീത് കൊടുക്കുന്നു.
അതായത് ഫ്രണ്ട്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ അല്ലേ?
അതെ അതെ അതെ.
അപ്പോൾ ആ ഫ്രണ്ട്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം,
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ ആഭ്യുപയോഗിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നുവല്ലോ. അതിന് മൊറാർജി ദേശായിയുടെ മുഖത്ത് നോക്കി ഉത്തരം പറഞ്ഞ ആളാണ് മന്ദാഗിരി. അതിലെന്താണ് തെറ്റ് എന്ന് മൊറാർജി ദേശായിയോട് മന്ദാഗിരി ചോദിക്കുന്നു. അതൊരു തർക്കത്തിലേക്ക് പോകുമ്പോൾ മന്ദാഗിരി ജയിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, വിജയലക്ഷ്മി പണ്ഡിറ്റ് അതിന്റെ പ്രസിഡന്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടല്ലോ എന്ന് ദേശായി പറയുന്നു. അങ്ങനെ പരസ്പരം തർക്കിച്ച് ദേശായിയുടെ ഓഫീസിൽ നിന്നും തിരിച്ചിറങ്ങി പോരുമ്പോഴേ ഉറപ്പായിരുന്നു തന്റെ ജോലി പോകും. അതുപോലെ തന്നെ പിറ്റേ ദിവസം അവരുടെ ജോലി അങ്ങനെ പോകാനും അത് കാരണമായി.
പിന്നെ കുറെ നാൾ അവരൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലായിരുന്നു അല്ലേ? കാരണം നാരായണന്റെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളും നാരായണന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് നാരായണൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും. അപ്പോഴേക്കും മന്ദാഗിനി പ്രഗ്നന്റ് ആയി. ആ സിറ്റുവേഷനിലാണ് അവർ നാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുന്നത് അല്ലേ?
അതെ, അതൊരു വലിയ തീരുമാനമായിരുന്നു. ഗുജറാത്തിൽ ഒരു നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, നല്ല കുടുംബത്തിൽ പിറന്ന് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു സംസ്ഥാനത്തേക്ക് വരുന്നു. ഇവിടെ കോഴിക്കോട്ട് വന്ന് കുന്നിക്കൽ നാരായണന്റെ വീട്ടിൽ യാഥാസ്ഥിതികമായ ഒരു കൂട്ടുകുടുംബങ്ങളൊക്കെ ഉള്ള ഒട്ടേറെ ആൾക്കാരുള്ള ഒരു കുടുംബത്തിലേക്ക് വന്ന് ചേക്കേറുക എന്ന് പറയുന്നത് അവര് വളരെ സങ്കടപൂർവ്വം ആ ഒരു കാലഘട്ടത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട്.
അതെ, ഒരു സ്ത്രീയുടെ മനോവികാരങ്ങളിൽ കൂടെ കടന്നു പോകാൻ നമുക്കും പറ്റുന്നതുകൊണ്ട് ആ ഭാഗം വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി സിബി. അവർ ഗുജറാത്തിലെ സാമാന്യം നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നപ്പോൾ അപ്പർ ക്ലാസ് ആൾക്കാരുമായിട്ട് ഇടപെട്ടും പിന്നെ മുംബൈ പോലൊരു നഗരത്തിൽ വന്ന് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് സൈലന്റ് ആയ ഒരു തറവാട്ടിലേക്ക്, ഇരുട്ടറകൾ നിറഞ്ഞ കുന്നിക്കൽ തറവാട്ടിലേക്ക് വന്നപ്പോൾ,
അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചത്.
അതെ, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വന്നപ്പോൾ അവർക്കുണ്ടായ ഒരു ഇമോഷണൽ ഡാമേജ് വാസ് വെരി ഹൈ. അന്നത്തെ കേരളത്തിലെ അവസ്ഥയിൽ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമോ സ്ത്രീകൾക്ക് എന്തെങ്കിലും തിരിച്ചു പറയാനുള്ള, എതിർത്ത് പറയാനുള്ള അവകാശമോ ഒന്നും ഉണ്ടായിരുന്നില്ല.
അന്നത്തെ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ, കുടുംബ പശ്ചാത്തലങ്ങളുടെ ഇടനാഴികയിൽ സംഭവിക്കുന്ന വൈകാരികാവസ്ഥകളൊക്കെ അവർ തുറന്നെഴുതിയിട്ടുണ്ട്.
അതെ അതെ, ഉറപ്പായിട്ടും. അതെ, ആ കുടുംബത്തിൽ വന്നപ്പോൾ സ്ത്രീകൾ ഇവരുടെ സ്വർണം അളക്കുകയായിരുന്നു. എല്ലാവരും വിചാരിച്ചു മന്ദാഗിനി പെട്ടിക്കകത്ത് എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എടുക്കും എന്ന് വിചാരിച്ച് എല്ലാവരും കാത്തിരുന്നു. ട്രെയിൻ യാത്രക്കകത്ത് സൂക്ഷിച്ചു വെച്ചതാണെന്ന് വിചാരിച്ചു.
എന്ത് സമ്പത്താണ് ഈ കുടുംബത്തിലേക്ക് ഈ അന്യ ഭാഷക്കാരി കൊണ്ടുവന്ന എന്നൊരു ആകാംക്ഷയും ജിജ്ഞാസയുമായിരുന്നു കുടുംബിനികൾക്കെല്ലാം ഉണ്ടായിരുന്നത്.
അതെ അതെ, അവളുടെ സ്വർണങ്ങൾ എവിടെ, പണ്ടങ്ങൾ എവിടെ, വലിയ വില കൂടിയ വസ്ത്രങ്ങൾ എവിടെ എന്നൊക്കെ ചോദിച്ച ബന്ധുക്കൾക്ക് ഒന്നുമില്ല എന്ന് മറുപടി കിട്ടിയപ്പോൾ ആദ്യം ആർക്കും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ അവർക്കൊരു ഇഷ്യൂ ആയിരുന്നു, കാരണം മന്ദാഗിനിക്ക് മലയാളം ഒട്ടും അറിയില്ലല്ലോ, അവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് അറിയത്തുമില്ല.
പക്ഷെ മന്ദാഗിനി മലയാളം പഠിച്ചു. അതുപോലെ മന്ദാഗിനി കോഴിക്കോട് വന്നപ്പോൾ അവിടെ ഗുജറാത്തികൾ കുറെ നല്ലൊരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഗുജറാത്തികളുടെ സ്കൂളിൽ പഠിപ്പിക്കുവാൻ അവരെ ക്ഷണിക്കുന്നു. അവർ അവിടെ പ്രവേശിച്ച് സ്കൂൾ അധ്യാപികയായി പഠിപ്പിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ ഒത്തിരി പൊളിറ്റിക്സിനകത്ത് ഇവരകപ്പെടുന്നു, അവർ ഒറ്റപ്പെടുന്നു. ചില അന്യായങ്ങൾക്കെതിരായിട്ട് അവർ ശബ്ദമുയർത്തുമ്പോൾ അവർ മാറ്റി നിർത്തപ്പെടുന്നു, തഴയപ്പെടുന്നു, അവർ പുറത്താക്കപ്പെടുന്നു.
അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തന്നെ അവർ പുറത്താക്കപ്പെടും. ആദ്യം നാരായണനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയത്. അതിനുശേഷം നാരായണന്റെ പ്രത്യയശാസ്ത്രങ്ങളോട് കൂടെ നിന്നതുകൊണ്ട് മന്ദാഗിനിയെയും അവർ പുറത്താക്കി.
പ്രത്യയശാസ്ത്രങ്ങൾക്കിടയിൽ സംഭവിച്ച നൂലാമാലകൾ കൊണ്ടാണ് അവർ പുറത്തായത്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തു പോകേണ്ടതായ ഒരു നിലയിൽ അവർ ഒരു വഴിയിലൂടെ അവർ യാത്ര സഞ്ചരിച്ചു എന്നുള്ളതാണ്.
അതെ, അമ്മ എന്ന നിലയിൽ പല സമയത്തും മന്ദാഗിനി സങ്കടത്തോടെയാണ് ഓർത്തെടുക്കുന്നത്. കാരണം അജിതയുടെ ജീവിതത്തിലെ ഒരു നെടുംതൂണായി നിൽക്കാൻ പലപ്പോഴും മന്ദാനിക്ക് സാധിച്ചിരുന്നില്ല. ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ പോകുമ്പോൾ അജിതയും നാരായണനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ ആ കൂട്ടുകുടുംബത്തിനകത്ത് പലർക്കും മന്ദാകിനിയോടുള്ള എതിർപ്പും സമൂഹത്തിൽ മന്ദാകിനിയോടുള്ള എതിർപ്പും ഒക്കെ അതിനൊക്കെ റീസൺ ആയിരുന്നു. അജിതയും മെൻഷൻ ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിൽ തന്റെ അമ്മേനെ മനസ്സിലാക്കാൻ തനിക്ക് പറ്റിയിരുന്നില്ല എന്ന്. എപ്പോഴും ധാർഷ്ട്യക്കാരിയായ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ അവരുടെ കുടുംബത്തിനകത്ത് പോലും ആളില്ലാതായി പോവാറുണ്ട്. പക്ഷേ അവർ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളോട് അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളോട് 100% നീതി പുലർത്തുക മാത്രമാണ് ചെയ്തിരുന്നത്.
മന്ദാകിനി നാരായണന്റെ കാര്യത്തിൽ 100% സത്യവുമാണ്.
അതെ അതെ. എന്നാൽ നാരായണന് മന്ദാകിനിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. നാരായണൻ മന്ദാകിനിയെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് അജിത പറഞ്ഞത്. നാരായണൻ പൊതുവെ ഒരു കർക്കശക്കാരനും ദേഷ്യക്കാരനുമായിരുന്നു. പക്ഷേ മന്ദാകിനിയോട് വളരെ സോഫ്റ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ബന്ധം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ദൃഢമായ ഒരു ബന്ധം അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നൊരു കാര്യം.
ഒരേ സമയം പല കാര്യങ്ങളിൽ ഒരുപോലെ എൻഗേജ് ചെയ്ത ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് മന്ദാകിനിയെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. വളരെ മൂല്യമുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ലൈബ്രറിയിൽ പോയി സമയം ചെലവഴിക്കുകയും പഠിപ്പിക്കുവാൻ പോകുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു, ശക്തമായ സമരമുഖത്ത് അവര് വാക്ചാതുര്യത്തോടെ സംസാരിക്കുന്നു. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു മന്ദാകിനി നാരായണൻ.
അതെ, അവരുടെ നാട്ടിലെ ലൈബ്രറി നടത്തിക്കൊണ്ടിരുന്നത് മന്ദാകിനിയായിരുന്നു. ആ സമയത്ത് രാവിലെ ജോലിക്ക് പോവും, വൈകുന്നേരം വന്ന് അജിത കുഞ്ഞിതായിരുന്നല്ലോ, കുഞ്ഞിതിനെ കൊണ്ടുപോയി ന്യൂസ് പേപ്പർ ഇട്ട് തറയിൽ കിടത്തി ഉറക്കിയിട്ട് ലൈബ്രറിയിലെ ചുമതലകൾ നോക്കുമായിരുന്നു മന്ദാകിനി.
ഒരു കാലത്തിന്റെ വലിയൊരു സാക്ഷിയായിട്ട് നിന്ന ഒരു സ്ത്രീയാണ് മന്ദാകിനി.
അതെ അതെ. പിന്നെ അവരുടെ ജോലി പോകുന്ന സമയം ഉണ്ടായല്ലോ, ഗുജറാത്തികൾ തന്നെ അവരെ ആ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ 100% അംഗീകരിച്ച് റാൻ പറഞ്ഞു നിൽക്കാത്തത് കൊണ്ട് മാത്രം മന്ദാകിനിയെ അവർ പുറത്താക്കിക്കളഞ്ഞു. താനെടുക്കുന്ന തീരുമാനങ്ങളിൽ 100% ഉറച്ചു നിൽക്കുകയും സമൂഹത്തിനെതിരെ തന്റെ തീരുമാനങ്ങളെ ഉറക്കെ വിളിച്ചു പറയാൻ തയ്യാറാവുകയും ചെയ്ത ഒരു അമ്മയുടെ മകളായി തന്നെയാണ് അജിത കുഞ്ഞിലെ മുതൽ വളർന്നു വന്നത്. അജിത ആദ്യമായി ഒരു സമരത്തിൽ പങ്കെടുത്തപ്പോൾ കുടുംബത്തിലെല്ലാവരും അത് ആഘോഷിച്ചു എന്ന് മന്ദാകിനി എഴുതിയിരിക്കുന്നു.
അത് ഏത് സമരമാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു.
പിന്നീടുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിൽ തങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ബോംബെയിലേക്ക് മന്ദാകിനി ലെറ്റർ എഴുതി. ബോംബെയിൽ മന്ദാകിനിയുടെ അമ്മയുടെ സഹോദരി പണക്കാരായിരുന്നല്ലോ ആ സമയത്ത്, അവര് സഹായിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് വയനാട്ടിലുണ്ടായ കർഷകരുടെ കുറെ പ്രശ്നങ്ങളില്
പ്രതിസന്ധിയിലേക്ക് ഇവർ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് കുന്നിക്കൽ നാരായൺ നക്സൽബാരി പ്രസ്ഥാനത്തിലേക്ക് ഒരു അപരിവേഷം ഉണ്ടാവുകയും ആ വഴി ചെറുതായി യാത്ര തുടങ്ങുകയും ചെയ്തിരുന്നു.
അതെ, കുന്നിക്കൽ നാരായണനോടാണ് വയനാട്ടിലുള്ള കർഷകർ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞത്. ആ കംപ്ലൈന്റ്സിനെ, അതായത് പോലീസ് അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്.
അതെ, വീട് വീടാന്തരം കയറി അന്നത്തെ അവിടുത്തെ ഒരു പോലീസുകാരൻ എല്ലാ വീട്ടിലും കയറി സന്ധ്യാസമയത്ത് ആൾക്കാരെ ഉപദ്രവിക്കുന്നു, മർദ്ദിക്കുന്നു, പാവപ്പെട്ട ആൾക്കാരുടെ ദ്രോഹം ചെയ്യുന്നു.
ജീവിത സാഹചര്യങ്ങളെ വളരെയധികം കഷ്ടപ്പെടുത്തും. അപ്പൊ ആ കാര്യം ആദ്യം അവര് വന്ന് കംപ്ലൈന്റ് ചെയ്തത് കുന്നിക്കൽ നാരായണനോടാണ്. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് അവരോടുണ്ടായ ചായ്വ് കുടുംബമടക്കമുണ്ടായി. അജിതയും അതിനെ സപ്പോർട്ട് ചെയ്തു, മന്ദാകിനിയും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഇവര് ഗുജറാത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാട്ടിലേക്ക് പോകുന്നത്.
അതൊരു വലിയ യാത്രയായിരുന്നു. അത് കുറെ ഇടങ്ങളിലായിട്ട് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മന്ദാകിനി അവരുടെ ഒരു ജേർണി. സ്ഥലങ്ങളിൽ നിന്നും സ്ഥലങ്ങളിലേക്ക്, ഊരുകളിൽ നിന്നും പണിയിടങ്ങളിലേക്ക്, അവിടെ നിന്നും ചെറിയ ചെറിയ വീടുകളിലേക്ക്, കഞ്ഞിയും കപ്പയും കഴിച്ചിട്ടുള്ള അഥവാ ആഹാരം കഴിക്കാതെയുള്ള യാത്ര, പട്ടിണി കിടന്നുള്ള യാത്ര, അങ്ങനെ ഒരു സാമൂഹ്യ സേവനം വളരെ ഗംഭീരമായ നിലയിൽ ആ സമയത്ത് അവർ ചെയ്തിരുന്നു കുടുംബമായിട്ട്.
അതെ അതെ. അപ്പോഴേക്കും അജിത കോളേജ് പഠനം നിർത്തി നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നിരുന്നു. അപ്പോൾ ഇവർ മൂന്ന് വഴിക്കായി വയനാട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ. അപ്പൊ അമ്മേനെയും അച്ഛനെയും ഒളിവിലേക്ക് വിട്ടിട്ടാണ് അജിത പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായി പോകുന്നത്.
അത് 1968 പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ആ സംഭവമാണ് അജിതയെ സ്റ്റാർ ആക്കി മാറ്റി. അത് കാരണമാണ് അപ്പനും അമ്മയും മന്ദാകിനി നാരായണനും നാരായണനും ഫേമസ് ആകുന്നത്. അങ്ങനെയാണ്, പത്രങ്ങളിൽ അവരുടെ പടം വരുന്നു, വലിയ വലിയ ന്യൂസ് ഉണ്ടാകുന്നു, പോലീസ് അവരെ അന്വേഷിച്ചിറങ്ങുന്നു, അവിടെ രണ്ടുപേരെ കൊലപ്പെടുന്നു. അത് വലിയൊരു സംഭവമായിരുന്നു ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയ ചരിത്രത്തില് ഒരു വഴിത്തിരിവായ ഒരു സംഭവമായിരുന്നു പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന്.
ആ സമയത്ത് വയനാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാർ, ഇന്നും വയനാട്ടിൽ ജീവിക്കുന്നവര് കഷ്ടപ്പാടിൽ കൂടെ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സഹായം അന്നത്തെ ആൾക്കാർക്ക് ലഭിച്ചിരുന്നില്ല. അതുപോലെ ഇന്നത്തെ ആൾക്കാരുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. എന്നാലും അജിതയും മന്ദാകിനിയും നാരായണനും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഇവരുടെ കുടുംബത്തിൽ പുതിയൊരാൾ കടന്നു വരുന്നു, അജിതയുടെ ഭർത്താവ്. അജിതയുടെ കല്യാണ സമയത്ത് ഉണ്ടായ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ മന്ദാകിനി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മന്ദാകിനിയാണ് ആദ്യം അവരെ മാക്സിമം പറഞ്ഞ് തിരിക്കാൻ ശ്രമിച്ചത്, ഇത് മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ്. എന്നാൽ പിന്നീട് അവര് സ്ട്രോങ് ആണെന്ന് മനസ്സിലായപ്പോൾ ഏറ്റവും ശക്തമായി അവരെ സപ്പോർട്ട് ചെയ്തതും മന്ദാകിനി തന്നെയാണ്.
അതെ. പിന്നെ ഈ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് ശേഷം ഇവരെ പോലീസ് പിടിച്ച് എല്ലാവരെയും ജയിലിൽ തുറങ്കിലടിക്കുന്നു. അപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോൾ മന്ദാകിനിക്ക് ബ്രോങ്കറ്റൈസ് വരികയും നിത്യരോഗിയായിട്ട് അവര് ജയിലിൽ അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ഇവരെല്ലാം ഒരേ ജയിലിൽ കിടന്ന ഒരു സമയമുണ്ട്. എന്നാൽ തമ്മിൽ തമ്മിൽ കാണാൻ കഴിയാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. അത് വളരെ വിഷമസന്ധിയിലൂടെ അവരെ ഈ ഭാഗങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്.
അജിത പറയുന്നുണ്ട്,
ടച്ചിങ് ആയിട്ട് ആരെയും ടച്ച് ചെയ്യുന്ന നമുക്ക് തന്നെ ഒരു ഹൃദയഭേദകമായ വരികളിലൂടെ അവരത്
വർണ്ണിക്കുന്നുണ്ട്. അതെ, അജിത പറയുന്നുണ്ട്, എന്റെ അമ്മ അവിടെ ആയിരുന്ന സമയത്ത് അവർക്കൊരു നല്ല ചികിത്സ കൊടുക്കാനോ അവരെ ഒന്ന് സംരക്ഷിക്കാനോ ആരും ശ്രമിച്ചിരുന്നില്ല. അതിന് മനസ്സുള്ളവർക്ക് അത് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. അജിതയും ഗർഭിണിയായി, ആ സമയത്തും അവരുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു. അങ്ങനെ പല പല സിറ്റുവേഷൻസില് അവരുടെ കുടുംബത്തിനെ പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ സമൂഹത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യരാണ്. ഇത് മന്ദാകിനിയുടെ മാത്രം കഥയല്ല, അജിതയുടെ മാത്രം കഥയല്ല, അവർ കുടുംബമായിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി തോക്കെടുത്തവർ, അവരുടെ കഥ അത് വളരെ ഉജ്ജ്വലമായിരിക്കുന്നു.
ബെൻസി പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ, നക്സൽ പ്രസ്ഥാനം അതിന്റെ ത്വാത്വിക ആചാര്യന്മാർ തന്നെ അതിന് തള്ളിപ്പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേണുപോലെയുള്ള വലിയ ത്വാത്വിക ആചാര്യന്മാരായിട്ട് അവരോധിക്കപ്പെടുന്ന ആൾക്കാർ അതിനെ തള്ളിപ്പറഞ്ഞു. അപ്പൊ ഒരിക്കലും നിയമം അനുശാസിക്കുന്ന പ്രവർത്തനത്തിലൂടെ അല്ലാതെ അവർ തോക്കെടുത്തും വാളെടുത്തും വടിവാളെടുത്തും രക്തച്ചൊരിച്ച രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ അവർക്ക് ഒരു ലോകം പണിതെടുക്കാൻ ആർക്കും ഇവിടെ സാധ്യമായിട്ടില്ല. അത് നടക്കുന്ന കാര്യമായിരുന്നില്ല, അതൊക്കെ പരാജയവുമായിരുന്നു. പക്ഷെ ഇവിടെ ഇവര് വളരെ ജെനുവിനിലാണ് ഇതൊക്കെ ചെയ്തത്. ഈ ആക്രമണങ്ങളിൽ അവർ പെട്ടുപോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ വേണ്ടിയോ ഒരാളെ കത്തിക്കാൻ വേണ്ടിയോ ഒന്നും അവർ തുനിഞ്ഞിട്ടില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അവർ ജയിലിൽ അനുഭവിച്ച വളരെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ കണ്ണീരിൽ അലിയിക്കുന്ന വാക്കുകളിലാണ് അവർ അതൊക്കെ എഴുതിയിട്ടുള്ളത്.
അതിനുശേഷം പിന്നെ നാരായണന്റെ മരണം അതൊരു അപകട മരണമായിരുന്നു.
അതെ
അതെ. അപ്പം അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആഘാതങ്ങളെ കുറിച്ച് അവര് വിശദമായി എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും അവരൊരു ധീരയായ വനിതയായിരുന്നു അല്ലെ?
അതെ, തീർച്ചയായിട്ടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മൾ തുടക്കത്തില് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ബെൻസി, മറിക്കാത്ത താളുകൾ എന്ന പുസ്തകം മന്ദാകിനി നാരായണൻ എഴുതിയ പുസ്തകമല്ല, ഇത് അവരുടെ ഡയറി കുറിപ്പുകളായി. അപ്പൊ അവര് ഡയറി എഴുതുന്ന സ്വഭാവമുള്ള ആളായതുകൊണ്ട് അവരുടെ ഡയറിയിൽ നിന്നും ഒരു കാലത്ത് അവരുടെ അവസാന കാലത്ത് 80 വയസ്സുള്ള സമയത്താണ് ഈ ഡയറി വായിച്ചിട്ട് ആൾക്കാരിന്ന് പുസ്തകമാക്കാൻ അവരോട് അനുവാദം ചോദിക്കുകയും അവർ അനുവദിക്കുകയും ചെയ്ത കാര്യമാണ്. അത് പിന്നെ ഗിരിജ എന്നൊരാളാണ് ഇത് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത്. അതിനകത്ത് മന്ദാകിനി പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡുണ്ട്, സ്വാതന്ത്ര്യ സമര കാലത്തിന്റെ ഉൽപ്പന്നമാണ് ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മന്ദാകിനിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു.
അതെ, നാരായണന്റെ മരണശേഷം ഇവരുടെ കുടുംബം വേറൊരു ടേണിലേക്കാണ് പോകുന്നത്. നാരായണൻ മരിക്കുമ്പോഴേക്കും അജിതയ്ക്ക് 2 മക്കളായി. പിന്നെ ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സഹായം ആയിരുന്നു മെയിൻ ആയിട്ടും മന്ദാകിനി ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വീട്ടിൽ നിന്നിട്ട് കുട്ടികളെ നോക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
അതെ, ഒരു വല്യമ്മയുടെ സ്ഥാനം.
അതെ, ആയിരിക്കുമ്പോ പോലും മന്ദാകിനി ആ ചുറ്റുവട്ടത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. വൈകുന്നേരം നടക്കാൻ പോകുമ്പം എല്ലാ വീട്ടിലും കയറി അവരുടെ വിശേഷം അന്വേഷിക്കും. പുതിയ തലമുറയുമായിട്ട് ഴുകിച്ചേരാൻ അവർക്ക് പ്രത്യേക ഒരു വെമ്പലായിരുന്നു എപ്പോഴും,
നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു.
അതെ അതെ, ഇവർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റോൾ വന്നപ്പോ അന്ന് ബി എഡ് ഉള്ളവർക്ക് മാത്രമേ ഹെഡ്മിസ്ട്രസ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ബി എഡ് പഠിക്കാനായിട്ട് കുറെ നാള് ബോംബെയിലേക്ക് പോയായിരുന്നു. ആ സമയത്ത് അവരുടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും അടുത്ത ജനറേഷനാണ്. അവരുണ്ടായിരുന്ന പഴയ തലമുറയ്ക്ക് നെക്സ്റ്റ് തലമുറയോട് കൂടി ഇരുന്നാണ് അവരെ ബി എഡ് പഠിക്കുന്നത്. ആദ്യ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ 2 ദിവസം മുതൽ തന്നെ തന്റെ കൂടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുമായി ഇടപഴകി അടിപൊളിയായി പഠിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് മന്ദാകിനി. ആ മന്ദാകിനിയെ പിന്നെ വയസ്സാം കാലത്തും നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഈ പുസ്തകം കേരള ചരിത്രത്തിലെ ഒരു ഏടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ചലനമുണ്ടാക്കിയ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവായ മന്ദാകിനി തന്റെ ജീവിതരേഖയിൽ പ്രണയം, സമരം, ശാക്തീകരണം, ജയിൽ ജീവിതം, കുടുംബജീവിതം തുടങ്ങി ജീവിതഗന്ധിയായ ഒരു പാരായണമാണ് മറിക്കാത്ത താളുകൾ എന്ന കൃതിയിലൂടെ നമുക്ക് സംഭാവന ചെയ്യുന്നത്. നമ്മൾ അനുഭവിക്കുന്ന പലതരം സ്വാതന്ത്ര്യങ്ങളും ജീവിത സുഖങ്ങളും മറ്റു പലരുടെയും സമര ശാക്തീകരണത്തിന്റെ ഫലമാണെന്ന സത്യം പറയുന്ന പുസ്തകം കൂടിയാണ് മന്ദാകിനി നാരായണന്റെ മറിക്കാത്ത താളുകൾ എന്ന ഈ സുന്ദരമായ പുസ്തകം.
അതെ സിബി, മറിക്കാത്ത താളുകൾ എന്ന മന്ദാകിനി നാരായണന്റെ പുസ്തകം നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഒരു പൊൻതൂവൽ തന്നെയാണ്.
അതിലുപരിയായിട്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2007. 2007 കഴിഞ്ഞ ഒരു തലമുറയുടെ കഥ പറയുന്ന, രാഷ്ട്രീയ ചരിത്രം പറയുന്ന ഈ പുസ്തകം ഇന്നത്തെ പുതിയ തലമുറയ്ക്കും വായനയ്ക്ക് സജ്ജമായിരിക്കുകയാണ്. ആർക്ക് വായിച്ചാലും ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാകുന്ന, ഒരു ചരിത്ര രേഖ വളരെ മനോഹരമായിട്ട് പിടികിട്ടുന്ന രീതിയിലാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഉദാത്തമായ ഒരു വായന അനുഭവമായിട്ടാണ് എനിക്കിതിനെ വ്യക്തിപരമായിട്ട് കാണാൻ പറ്റുന്നത്.
എന്തായാലും മന്ദാകിനി നാരായണന്റെ മറിക്കാത്ത താളുകൾ എന്ന പുസ്തകം മലയാളികളായ എല്ലാ റീഡേഴ്സിനും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. നക്സലൈറ്റ് എന്ന് കണ്ട് പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും എന്തുകൊണ്ടൊരാൾ നക്സലൈറ്റ് ആയി എന്നും എങ്ങനെ ഒരാൾ നക്സലൈറ്റായി ജീവിച്ചു എന്നും കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ് മന്ദാകിനി നാരായണന്റെ മറിക്കാത്ത താളുകൾ. മന്ദാകിനി പല സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവർക്കും ബാക്കി രാഷ്ട്രീയ നേതാക്കന്മാർക്കും എഴുതിയിരുന്ന പല ലെറ്റേഴ്സും ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനെല്ലാത്തിനകത്തും നമുക്കൊരു ആഢ്യത്വം നിറഞ്ഞ ഒരു വനിതയെ നമുക്ക് കാണാൻ സാധിക്കും.
എല്ലാറ്റിലുപരിയായിട്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ സമൂഹത്തിനു വേണ്ടി, സമശിഷ്ടങ്ങൾക്ക് വേണ്ടി അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന, ആലോചിച്ചുകൊണ്ടിരുന്ന സമരശാക്തീകരണ തത്വ സംഹിതകൾ അതിനെ തുളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ എഴുത്തിനകത്തും. വളരെ മനോഹരമായ അഥവാ ജീവിതഗന്ധിയായ ഒരു പുസ്തകമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത് ബെൻസി.
തീർച്ചയായും സിബി, നല്ലൊരു വായന അനുഭവം തന്നെയാണ് മന്ദാകിനി നാരായണന്റെ മറിക്കാത്ത താളുകൾ എന്ന ഈ പുസ്തകം.
ഈ പുസ്തകത്തിന്റെ വിശദമായ വായനയ്ക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. നന്ദി.
നന്ദി.
നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് സിബി ടി മാത്യുവും ബിൻസി ഫ്രാൻസിസും നടത്തിയ വായനാസ്വാദനം. പുതിയൊരു സാഹിത്യ നിരൂപണവുമായി വായനാസ്വാദനം അടുത്ത മാസം വീണ്ടും നിങ്ങളുടെ മലയാളം FM-ൽ കേൾക്കാം. ഇനി കേൾക്കാം ഔട്ട്ഡേറ്റഡ് കാസറ്റ്, അവതരിപ്പിക്കുന്നത് AR. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, 0800-574-722.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
ലിപ്പൂരക്കലേ ഞാവൽപ്പൂരക്കലേ വെളു വെള്ള വെളുത്തരു വല്യുപ്പാപ്പ ചുമ്പചക്കച്ചക്ക ചുമ്പചക്ക ഞാലിപ്പൂരക്കലേ ഞാവൽപ്പൂരക്കലേ വെളു വെള്ള വെളുത്തൊരു വല്യുപ്പാപ്പ കടല് കടന്നിട്ട് കരവാരം ചെന്നപ്പോ മലയോളം പോരുന്നു ഈന്തക്കാട്
ഞാലിപ്പൂരക്കലേ ഞാവൽപ്പൂരക്കലേ വെളു വെള്ള വെളുത്തൊരു വല്യുപ്പാപ്പ
നമസ്കാര സ്നേഹമുള്ള ശ്രോതാക്കളെ, ഇന്നത്തെ ഔട്ട്ഡേറ്റഡ് കാസറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എ ആർ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മലയാളത്തിന്റെ ഒരു അമൂല്യനിധിയുടെ അടുത്തേക്കാണ്, ഒരു ജനകീയ കലാകാരന്റെ കഥയിലേക്ക്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ വന്നു ചേരും. ജനഹൃദയങ്ങളിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ കലാകാരൻ കലാഭവൻ മണി. നിങ്ങൾ തൊട്ടു മുൻപ് കേട്ടത് 1997 ഇറങ്ങിയ സമ്മാനം എന്ന സിനിമയിലെ ഞാലിപ്പുരക്കലെ എന്ന ഗാനമാണ്. ജോൺസൺ മാഷ് സംഗീതം നൽകിയ കൈതുപ്പുറത്തിന്റെ വരികളിലൂടെയാണ് കേരളം ആദ്യമായി മണിനാദം ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് കേൾക്കുന്നത്. ഏവർക്കും സുപരിചിതമായ പ്രൈവറ്റ് ബസ്സുകളും ഗാനമേളകളും അടക്കിവാണ് നാടൻ പാട്ടുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ സിനിമാ ഗാന ലോകത്തിലേക്കുള്ള അരങ്ങേറ്റമായിരുന്നു ഈ ഗാനം. മുൻപൊരിക്കൽ ചെയ്ത ഔട്ട്ഡേറ്റഡ് കാസറ്റിന്റെ നാടൻ പാട്ട് എപ്പിസോഡിൽ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഉൾപ്പെടുത്താതിരുന്നത് ഇതിനുവേണ്ടി തന്നെ ഒരു 10 എപ്പിസോഡുകൾ ചെയ്യാനുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചതുകൊണ്ടാണ്. ഒരിക്കൽ നാട്ടിൻപുറങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ നാടൻ പാട്ടിന്റെ ഇന്നത്തെ ജനകീയമാക്കിയതിൽ മണിച്ചേട്ടന്റെ പങ്ക് ചെറുതൊന്നുമല്ല. മണിച്ചേട്ടൻ നാടൻ പാട്ടുകളുടെ രാജാവ് എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ പ്രത്യേകത എന്തായിരുന്നു? അത് ആത്മാർത്ഥതയായിരുന്നു. എല്ലാ പാട്ടുകളും അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് പാടി. അതുകൊണ്ടാണ് അദ്ദേഹം പാടിയ ഓരോ പാട്ടും കേൾക്കുന്നവരുടെ മനസ്സിൽ നിന്നും മറയാതെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഗ്രാമീണതയുടെ ഒരു മണവും നാടൻ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യവും ഉണ്ടായിരുന്നു.
ഒരു കഥാകാരനെ പോലെയായിരുന്നു മണിച്ചേട്ടൻ പാടിയിരുന്നത്. അതും ഗ്രാമീണ ജീവിതത്തിന്റെ ഹൃദയമടി പറഞ്ഞുകൊണ്ട്. മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആദ്യ ഗാനം ചിലപ്പോൾ കണ്ണിമാങ്ക പ്രായത്തിൽ എന്ന പാട്ടായിരിക്കും. നമ്മളെല്ലാവരും മൂളിപ്പാടിയ, ഉത്സവ ഗാനമേളകൾക്ക് ഒരുമിച്ച് തുള്ളിയ, കള്ളുഷാപ്പിൽ ഈണത്തിൽ പാടിയ ആ പാട്ട്. മണിച്ചേട്ടന്റെ ശബ്ദത്തിലെ മാധുര്യവും നിഷ്കളങ്കതയും നിറഞ്ഞൊരു ഗാനം. ഒരു കഥ പറയുന്ന പോലെ ആ കാലത്തെ എല്ലാ എലമെന്റ്സും വളരെ ലാഘവത്തോടെ ഈ വരികളിൽ കൊണ്ടുവന്നു. വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് തന്നെ ഈ പാട്ടിലൂടെയാണ്. നമുക്ക് കേൾക്കാം ഇന്നത്തെ ഔട്ട്ഡേർ കാസറ്റിലൂടെ.
കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെന്ന്. പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നേ എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. ഫ്ലജില് പോകുമ്പോ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ പുന്നാരേ, എന്നെയും ഓർത്തിടണേ. കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ പുന്നാരേ, എന്നെയും ഓർത്തിടണേ. തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും എന്നെ പോലാകില്ലടി എന്റെ പുന്നാരേ, എന്നെ പോലാകില്ലടി. തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുന്നാരേ, കാക്ക വെളുക്കില്ലടി. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുന്നാരേ, വീഴാതെ സൂക്ഷിക്കണേ. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുന്നാരേ, വീഴാതെ സൂക്ഷിക്കണേ. നീയിട്ട മഞ്ഞ ചുരിദാറേ അരുടെ കാശാണടി എന്റെ പുന്നാരേ, അരുടെ കാശാണടി. ഇന്നലെ നീയിട്ട മഞ്ഞ ചുരിദാറേ അരുടെ കാശാണടി എന്റെ പുന്നാരേ, ആരുടെ കാശാണടി. ആര
ആരറിയാതെ വീട്ടിൽ ഞാൻ വന്നാലേ നയനഴിച്ചിടല്ലേ എന്റെ പുന്നാരെ വാതിലടച്ചിടല്ലേ നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാലേ നയനഴിച്ചിടല്ലേ എന്റെ പുന്നാരെ ചുംബനം തന്നിടണേ മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് ആ വെള്ളേമ പുള്ളിയുള്ള പിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എന്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു ആ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്
1971 ജനുവരി 1 തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ കുന്നിശ്ശേരി വീട്ടിൽ രാമൻ അമ്മിണി ദമ്പതികളുടെ മകനായി ജനിച്ച കുന്നിശ്ശേരി വീട്ടിൽ രാമൻ മണികണ്ഠൻ പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന കലാപുൻ മണിയായി. ചെറുപ്പകാലത്ത് പഠനം നിർത്തി ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന മണി തന്റെ കലാപ്രതിഭയിലൂടെ കൊച്ചിൻ കലാഭവനിൽ ചേരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കലാജീവിതം ആരംഭിക്കുന്നത്. ആദ്യം ഒരു അനുകരണ കലാകാരനായി, പിന്നീട് അഭിനേതാവായി, പിന്നീട് ഗായകനായി, പിന്നെ ഗാനരചയിതാവുമായി. 250-ലധികം സിനിമകളിൽ അഭിനയിച്ച മണിച്ചേട്ടൻ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെ ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കാഴ്ചശക്തിയില്ലാത്ത ഒരു ഗായകനായ രാമുവിന്റെ വേഷം കൈകാര്യം ചെയ്യുന്നതിലൂടെ മണിച്ചേട്ടനെ തേടി വന്നു ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന പുരസ്കാരവും. വളരെ വ്യത്യസ്തമായ ഒരു ചിരിയിലൂടെ നമ്മളെയെല്ലാം ചിരിപ്പിച്ച മണിച്ചേട്ടൻ ഈ വേഷത്തിലൂടെ നമ്മളെല്ലാവരെയും കരയിപ്പിച്ചു. ഈ ചിത്രത്തിലെ ഏറെ ശ്രദ്ധേയമായ ഗാനമാണ് കാട്ടിലെ മാനിന്റെ എന്ന പാട്ട്. ചെണ്ടയുടെ നിർമ്മാണം മുതൽ അതിന്റെ വിവിധ വേഷങ്ങൾ വരെയുള്ള കഥയാണ് ഈ പാട്ട് പറയുന്നതെങ്കിലും അത് നമ്മൾ മനുഷ്യരുടെ ജീവിതമായും കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഏറെ സന്തോഷവും രസവും നൽകി ജീവിക്കുന്ന പലരും ഒരു ചെണ്ട പോലെ തന്നെ തന്റെ വേദനകളാണ് അതിന് പകരം നൽകുന്നത്. മണിച്ചേട്ടന്റെ ശബ്ദം ഈ ഗാനത്തിന്റെ ആത്മാവ് തന്നെയാണ്. വരികളിൽ ഗാഢമായ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന യൂസഫ് അലി കേച്ചേരിയുടെ ഈ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജനാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ ലയവും ചെണ്ടയുടെ സംസ്കാരവും ആചാരങ്ങളും മനോഹരമായി വരച്ചു കാട്ടുന്ന ഈ ഗാനം കേൾക്കാം ഔട്ട്ഡേറ്റ് കാസറ്റിലൂടെ.
കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചണ്ട കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചണ്ട കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചണ്ട മേളത്തളമ്പുള്ള ചണ്ട കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചണ്ട മേളത്തളമ്പുള്ള ചണ്ട കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചണ്ട ചണ്ട
ചെണ്ട, ഓട്ടു പിടിക്കാൻ അലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട, ഓട്ടു പിടിക്കാൻ അലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാറി പണ്ടൊരു ചെണ്ട, ഓരോട്ട് തൊട്ട ചിരിക്കുന്ന ചെണ്ട, മേളത്തടമ്പുള്ള ചെണ്ട.
വാസ്നി ലക്ഷ്മി പിന്നെ ഞാനും എന്ന സിനിമയിലെ രാമുവിന് ശേഷം നമ്മളെല്ലാം കരയിപ്പിച്ച മറ്റൊരു മണിവേഷമായിരുന്നു കരിമാടിക്കുട്ടലിലെ കുട്ടൻ എന്ന കഥാപാത്രം. മാനസികമായി ഒരു 10 വയസ്സുകാരന്റെ വളർച്ചയുള്ള ഒരു 30-കാരനായി കുട്ടനായി മണിച്ചേട്ടൻ നമ്മുടെ മുന്നിൽ വന്നപ്പോൾ കുറെ ചിരിച്ചു, കുറെ സ്നേഹം തോന്നി, പിന്നീട് കരഞ്ഞു. സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ചതിയുടെയും പ്രതിരോധത്തിന്റെയും കഥ പറയുന്ന ഈ വിനയൻ സിനിമയിൽ മണിച്ചേട്ടൻ ഒരു പാട്ടും പാടി. പടത്തിനൊപ്പം തന്നെ സൂപ്പർ ഹിറ്റായ ഒരു ഗാനം. ഈ പാട്ടിന്റെ വരികൾ ഒരു കേരളീയ വിവാഹത്തിന്റെ സന്തോഷവും ആഘോഷവും നിറഞ്ഞതാണ്. ഒരു പെൺകുട്ടിയുടെ മനോഹരമായ കൈകളിൽ വളകൾ മുഴങ്ങുന്ന ശബ്ദം, കല്യാണ നൃത്തത്തിന്റെ ആവേശം, നാദസ്വരം, തകില് തുടങ്ങിയ വാദ്യങ്ങൾ എന്നിവയിലൂടെ ഒരു ഗ്രാമീണ കല്യാണത്തിന്റെ നിറവും ചിരിയും ഈ വരികൾ നമുക്ക് നൽകി. ഓരോ സംഗീത സംവിധായകനും മണിച്ചേട്ടന്റെ ശബ്ദത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ പുറത്തെടുത്തെങ്കിലും മോഹൻസിത്താര അതിലൊരു പടി മുൻപിലായിരുന്നുവെന്ന് ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാകും. മറ്റൊരു യൂസഫ് അലി കേച്ചേരി കവിതയാണ് ഈ പാട്ട്. ഒരു ചെറു നോവോടുകൂടിയേ ഈ പാട്ടും ഈ വരികളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കേൾക്കാം ഔട്ട്ഡോർ കാസറ്റിലൂടെ.
കൈകൊട്ട് പെണ്ണ് കൈകൊട്ടു പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കൈകൊട്ട് പെണ്ണ് കൈകൊട്ട് പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നൊറ്റുണ്ടായ കല്യാണം, കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നൊറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. പുത്തിരി കത്തുമ്പം പകരിയും മത്താപ്പും വേറെ വേണോ? പെണ്ണിന്റെ കണ്ണില് പുത്തിരി കത്തുമ്പം പകരിയും മത്താപ്പും വേറെ വേണോ? നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ? നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ? Yeah.
ഒരു നങ്ങലി പെണ്ണിന് കാവാലം കായലിൽ തുള്ളാട്ടം. നാലുകാലുള്ള ഒരു നങ്ങലി പെണ്ണിന് കാവാലം കായലിൽ തുള്ളാട്ടം. പുള്ളിയൂടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരം വച്ച് ചാഞ്ചാട്ടോ. പുള്ളിയൂടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരം വച്ച് ചാഞ്ചാട്ടോ. പുഞ്ചവരം വച്ച് ചാഞ്ചാട്ടം. ആ തെയ്യക്കം നാരോ തെയ്യക്കം നാരോ തെയ്യക്കം തെയ്യക്കം തെയ്യാറോ. കൈകൊട്ടു വെണ്ണ കൈകൊട്ടു വെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റു നോക്കുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റു നോക്കുണ്ടായ കല്യാണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാഞ്ചനന്റെ തപ്പു വേണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാഞ്ചനന്റെ തപ്പു വേണം. കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണേ കൊഞ്ചും വലയിട്ട് കൈകൊടുത്ത്. കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണേ കൊഞ്ചും വലയിട്ട് കൈകൊടുത്ത്.
ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾക്കും വീട്ടിലെ ഒരു അംഗം നഷ്ടപ്പെട്ട വേദനയായിരുന്നു മണിച്ചേട്ടന്റെ വേർപിരിയൽ. കേരളത്തെ മാത്രമല്ല ദക്ഷിണേന്ത്യ തന്നെ കണ്ണീലാഴ്ത്തിയാണ് മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയത്. 2016 മാർച്ച് 6 ആരും പ്രതീക്ഷിക്കാതെ പോകുന്നതിന് മുൻപ് മണിച്ചേട്ടൻ അവസാനമായി പാടിയതെന്ന് കരുതപ്പെടുന്ന പാട്ടാണ് മേലെ പടിഞ്ഞാറ് സൂര്യൻ എന്ന ഗാനം. മേലെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ കത്തിജ്വലിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ പുറ്റത്തെ ആറടി മണ്ണിൽ ഉറക്കമല്ലോ എന്നീ വരികൾ അറം പറ്റിയതുപോലെയാണ് ഇന്നെനിക്ക് തോന്നുന്നത്. അറുമുഖം വെങ്കിടങ്കു എഴുതി സംഗീതം നൽകി ഈ പാട്ട് നമുക്കുള്ള സമ്മാനിച്ച് മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയി. ഗായകൻ എന്ന നിലയ്ക്ക് കലാഭവം മണി സൃഷ്ടിച്ച സ്വാധീനം ഒരു സിനിമാതാരം എന്നതിലും അപ്പുറമാണ്. നാടൻ പാട്ട് എന്ന് കേട്ടാൽ മലയാളി ആദ്യം ഓർക്കുന്ന പേരായി മണി മാറിയത് സ്വന്തമായി പുറത്തിറക്കിയ ഈ നിരവധി ഗാനങ്ങളിലൂടെയാണ്. മണിനാദം നിലയ്ക്കുന്നതിന് മുൻപുള്ള ഈ ഒരു ഗാനം ഔട്ട്ഡേറ്റ് കാസറ്റിലൂടെ.
പടിഞ്ഞാറ് സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറവാട്ടിലെ തന്തി കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. നേരെ പടിഞ്ഞാറ് സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ വാട്ടിലെ തന്തി കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. ഏതോരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ്, അന്നല്ല പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനെ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. ഇരുപത്തെട്ട് കെട്ട് കെട്ടുമ്പോ കുട്ട കുട്ട വിളി ഉയരുമ്പോ, ഉപ്പ് കൂളി ചേർത്ത് ഉഴച്ച് തൊട്ടു നുണഞ്ഞു ചിരിച്ച കുട്ട, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. തമ്പ്രാൻ കനിഞ്ഞില്ല അന്ന്, വെൽപുലിയും തന്നില്ല അന്ന്. ചൊർന്നുലിക്കുന്ന കൂരട കീഴിൽ ഒത്തിരി നേരം കരഞ്ഞ കൂട്ട, തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. ആദ്യം എഴുത്തിന് തെത്തി ആശാൻ പഠിപ്പിച്ചിരുത്തി, പാഠം പഠിക്കവേ ഉണ്ണി കാണേ കാണേ വളർന്ന ഉണ്ണി. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. കുലേശൻ പരുഷ നൂറിൽ നൂറോടെ വല്യ പരുഷ, കരയേറിയ അച്ഛന് തന്തോയം പൂത്തിരിയകിയ പൊന്നുമുത്തേ. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. മകൽവയത്തിൽ കിട്ടിയ നെല്ല് നാട് താണ്ടി നടന്നതു വിറ്റു, ചന്ദ്രന്മാരുദിക്കണ കുപ്പായ തുന്നിച്ച് തന്നില്ലേ എന്റെ കൂട്ടാ. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ.
ഇന്നത്തെ ഔട്ട്ലെറ്റ് കാസറ്റ് കലാഭവൻ മണിയുടെ ഓർമ്മകൾക്കൊപ്പമായിരുന്നു. അടുത്തയാഴ്ച മറ്റൊരു കലാകാരന്റെ കഥയുമായി നിങ്ങളുടെ അടുത്തെത്തും വരെ ദിസ് ഇസ് എ ആർ സൈനിങ് ഓഫ് ഫ്രം മലയാളം എഫ് എം 104.6.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 കേട്ടത് എ ആർ അവതരിപ്പിച്ച ഔട്ട്ഡേറ്റഡ് കാസറ്റ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതയില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസി ആയി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരം തിങ്ങും പാവന ശ്രീലകം, കേരം തിങ്ങും പാവന ശ്രീലകം, കേരളം മോഹനം, കേരളം.